We continue our study in the book of Colossians. Our text is Colossians chapter 1, verses 24 to 27.
കൊലോസ്യ ലേഖനത്തിനുള്ള നമ്മുടെ ദൈവവചന പഠനം നമുക്ക് തുടരാം. ഇന്നത്തെ വേദ പഠനത്തിന്റെ ഭാഗം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം എന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്.
Now I rejoice in my sufferings for your sake, and in my flesh I am filling up what is lacking in Christ's afflictions for the sake of his body, that is the church, of which I became a minister according to the stewardship from God, and that was given to me for you, to make the word of God fully known, the mystery hidden for ages and generations, but now revealed to his saints. To them God chose to make known how great among the Gentiles are the riches of the glory of this mystery, which is Christ in you, the hope of glory.
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ.
Let us pray together. Precious God, our loving Heavenly Father, for this evening in bringing us together as your church, thank you, Lord.
കർത്താവേ, ഈ സായാഹ്നത്തിൽ അവിടുത്തെ സഭയായി ഞങ്ങളെ അവിടുന്ന് ചേർത്തു ഓർത്തു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
You are the Lord of the church, and we thank you. Although you are the Lord of the universe, you are our Lord and our Savior.
അവിടുന്ന് സഭയുടെ കർത്താവാകുന്നു. അവിടുന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ രക്ഷകനും ദൈവവുമായിരിക്കാൻ നന്ദിയോടെ
സ്തോത്രം.
കർത്താവേ, ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒഴിഞ്ഞ വിലയേറിയ രക്തത്തിനായി
സ്തോത്രം.
ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി തീർത്തത് ഓർത്ത് നന്ദി.
ഫോർ ഗിവിംഗ് അസ് യുവർ ഹോളി സ്പിരിറ്റ്,
അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് നന്ദി.
ഫോർ യുവർ പ്രീഷ്യസ് വേർഡ്, വി താങ്ക് യു.
അവിടുത്തെ വിലയേറിയ വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം.
സോ ലോർഡ്, വി പ്രേ ദാറ്റ് ആസ് വി മെഡിറ്റേറ്റ് ഓൺ യുവർ വേർഡ്, യു വിൽ സ്പീക്ക് ടു അസ്.
കർത്താവേ, അവിടുത്തെ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം.
ആൻഡ് റൈറ്റ് യുവർ വേർഡ് അപ്പോൺ ഔർ മൈൻഡ്സ് ആൻഡ് അപ്പോൺ ഔർ ഹാർട്സ്.
ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ഹൃദയത്തിലും അവിടുത്തെ വചനത്തെ എഴുതി തരുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു.
ഗിവ് അസ് അണ്ടർസ്റ്റാൻഡിംഗ് ഫ്രം യുവർ വേർഡ്, വി പ്രേ.
കർത്താവേ, അവിടുത്തെ വചനത്തിൽ നിന്ന് വേണ്ടതായ പരിജ്ഞാനവും ആലോചനയും ഞങ്ങൾക്ക് നൽകി
അനുഗ്രഹിക്കണമെന്ന്.
അവിടുത്തെ വചനം ഞങ്ങളിൽ ജഡമായി തീരുവാൻ
സഹായിക്കണം.
കർത്താവേ, സയനത്തിൽ അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുമാറാണ് എന്ന്
യേശുവിന്റെ
നാമത്തിൽ.
ആമേൻ. Now in our study of the word, last time we said that the portion of scripture that we are going to study is from Colossians chapter 1 verse 21 right up to Colossians chapter 2 verse 3.
കഴിഞ്ഞാഴ്ചകളിലൊക്കെ നമുക്ക് ഈ ഭാഗത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ഓർപ്പിച്ചത്, നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത് വേദഭാഗം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 21 മുതൽ 2-ാം അധ്യായം 3 വരെയുള്ള വാക്യങ്ങളാണ്.
We also looked into Colossians chapter 1 verses 21 to 23.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നു.
And we considered why the apostle Paul wrote this portion of scripture.
എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനെ ഈ തിരുവെഴുത്തിന്റെ ഈ ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും നാം കണ്ടു.
The Colossian church, they had received a letter from a man they had never met.
കൊലോസ്യ സഭയെ സംബന്ധിച്ചിടത്തോളം അവർ അതുവരെയും കാണാതിരുന്ന ഒരു മനുഷ്യനിലൂടെയാണ് ഈ ലേഖനം അവരുടെ കരങ്ങളിലേക്ക് വന്നത്.
And he was a prisoner in Rome and he was accused of being a troublemaker.
അത് റോമിലെ ഒരു തടവുകാരനും ഒരു കുഴപ്പക്കാരനുമായ മനുഷ്യനായിരുന്നു.
They knew that this man Paul had been instrumental in leading their pastor Epaphras to saving faith in Christ.
ഈ മനുഷ്യനായ പൗലോസ് അവരുടെ പാസ്റ്ററായിരുന്ന എപ്പഫ്രാസിനെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിൽ ഒരു ഉപകരണമായിരുന്നു എന്ന് അവർ അറിഞ്ഞു.
They also knew that their own pastor Epaphras had gone to Rome to consult with Paul and he had not yet returned.
അവരുടെ പാസ്റ്ററായിരുന്ന സഭാധ്യക്ഷനായിരുന്ന എപ്പഫ്രാസ് റോമിലേക്ക് ഈ പൗലോസുമായിട്ട് സന്ധിക്കുവാനായിട്ട് പോയിട്ട് മടങ്ങി വന്നിട്ടില്ല എന്നുള്ളതും അവരറിഞ്ഞു.
So the church members had received Paul's letter brought to them by Tychicus and Onesimus.
സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ലേഖനം പൗലോസിൽ നിന്നും അവർക്ക് കിട്ടിയത് തിഹിക്കോസും ഒനേസിമോസും വഴിയാണ്.
But what was happening was the false teachers in Colossae, they had been discrediting Paul and causing doubts in the minds of the people.
എന്നാൽ ദുരുപദേഷ്ടാക്കന്മാർ മുഖാന്തരം കൊലോസ്യ സഭയ്ക്ക് സംബന്ധിച്ചിടത്തോളം പൗലോസിനെ കുറിച്ചുള്ള പൗലോസിനെ തരം താഴ്ത്തി കാണിക്കുകയും അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ അവനെ കുറിച്ച് സംശയം ഉളവാക്കുകയും
ചെയ്യുകയായിരുന്നു.
രാഷ്ട്രീയപരമായ കാര്യങ്ങളാൽ ജയിലിലാക്കപ്പെട്ടതായിട്ടുള്ള ഇങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം എന്താ?
How can you trust him?
എങ്ങനെ അവനെ വിശ്വസിക്കുവാൻ കഴിയും?
Now Paul, no doubt he realized that this would be the situation.
ഇതാണ് സാഹചര്യം എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് തിരിച്ചറിഞ്ഞിരുന്നു.
So he paused in the first part of this letter to give some words of explanation.
ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് ഇതിനെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ പൗലോസ് നൽകുവാൻ തയ്യാറായി.
So he had been so caught up in exalting the Lord Jesus Christ that he had not shown any interest about writing about himself.
എന്നാൽ തനിക്ക് തന്നെക്കുറിച്ച് തന്നെ എഴുതുന്നതിനേക്കാൾ അപ്പുറമായിട്ട് യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതിലാണ് പൗലോസ് അപ്പോസ്തലൻ താല്പര്യപ്പെട്ടിരുന്നത്.
But now here in this portion of scripture Paul is explaining his three ministries.
ഇപ്പോൾ നാം പഠിക്കാൻ പോകുന്ന വേദഭാഗത്തിൽ ഇവിടെ മൂന്ന് കാര്യങ്ങൾ തന്റെ ശുശ്രൂഷയെ കുറിച്ച് പൗലോസ് വിശദീകരിക്കുന്നു.
In Colossians 1 verses 21 to 23 he explains that he is a messenger of the gospel. He shares the gospel.
കൊലോസിലേഖനം 1-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഉള്ള തന്റെ പങ്കിനെ കുറിച്ചാണ്.
Then he talks about suffering for the Gentiles.
ജാതികൾക്ക് വേണ്ടിയുള്ള തന്റെ കഷ്ടതയെ കുറിച്ച് പിന്നീട് സംസാരിക്കുന്നു.
In verses 24 to 27.
24 മുതൽ 27 വരെയുള്ള വാക്യം.
Then he talks about struggling for the saints in Colossians chapter 1. Verses 28 to Colossians chapter 2 verse 3.
കൊലോസിലേഖനം 1-ാം അധ്യായം 28 മുതൽ 2-ാം അധ്യായം 3 വരെയുള്ള വാക്യങ്ങളിലെ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള തന്റെ പങ്കപ്പാടുകളെ കുറിച്ചാണ് പറയുന്നത്.
But now we look at Colossians chapter 1 verses 24 to 27 where he says that he is suffering for the Gentiles.
ഇപ്പോൾ നമ്മൾ കൊലോസിലേഖനം 1-ാം അധ്യായം 24 മുതൽ 27 ഉള്ള വാക്യങ്ങൾ ജാതികൾക്ക് വേണ്ടിയിട്ടുള്ള തന്റെ കഷ്ടപ്പാടിനെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്.
We just read that portion of scripture.
ഈ ഭാഗം നാം ഇപ്പോൾ വായിച്ചത്.
Now Paul's enemies most likely made a mockery of the fact that the great apostle was a prisoner of Rome.
പൗലോസിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം തന്നെ പരിഹസിച്ചുകൊണ്ടുള്ള അവർ കണ്ടുപിടിച്ച വസ്തുത എന്ന് പറയുന്നത് അവൻ റോമിൽ ഒരു ജയിൽ പുള്ളിയായി എന്നുള്ളതാണ്.
സോ ദ ഫാൾസ് ടീച്ചേഴ്സ് ഇൻ കൊലോസെ പ്രോബബ്ലി റിഡിക്യൂൾഡ് പോൾ ആൻഡ് യൂസ്ഡ് ദിസ് ആസ് എ വെപ്പൺ ടു ഫൈറ്റ് ദ ട്രൂത്ത് ഓഫ് ദ ഗോസ്പൽ.
സുവിശേഷ സത്യത്തിനെതിരായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ഈ പരിഹാസ വിഷയം പൗലോസിനെതിരെ അവിടെയുള്ള കൊലോസിലുള്ള ദുരുദ്ദേശാക്കന്മാർ ഉപയോഗിച്ചു.
ബട്ട് പോൾ ടേൺഡ് ദിസ് വെപ്പൺ അറൗണ്ട് ആൻഡ് യൂസ്ഡ് ഇറ്റ് ടു ഡിഫീറ്റ് ഹിസ് എനിമീസ് and to build a closer relationship with the church in Colossae.
എന്നാൽ അതേ കാര്യം തന്നെ പൗലോസ് തിരിച്ചൊരു ആയുധമായിട്ട് ഈ ദുരുപദേശക്കന്മാർ തന്റെ ശത്രുക്കൾക്ക് നേരെ ഉപയോഗിച്ചുകൊണ്ട് സഭയിലുള്ള വിശ്വാസികളുമായിട്ട് ഒരു നല്ല ബന്ധത്തിന് പൗലോസ് ഒരുങ്ങി.
So in his explanation you find Paul is rejoicing.
തന്റെ വിശദീകരണത്തിൽ നാം കാണുന്നത് പൗലോസ് അതിൽ സന്തോഷിക്കുന്നു എന്നാണ്.
Colossians 1:24.
കൊലോസ്യർ 1-ാം അധ്യായം 24-ാം വാക്യം.
Now I rejoice in my sufferings for your sake and in my flesh and filling up what is lacking in Christ's afflictions for the sake of his body that is the church.
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുള്ളായത് എന്റെ ശരീരത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു.
So Paul is telling them instead of being ashamed of my suffering I am rejoicing in my
പൗലോസ് അവരോട് പറയുന്നത് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടതയിൽ ഞാൻ നിരാശപ്പെടാത്തതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ അതിൽ സന്തോഷിക്കുകയാണെന്നാണ്.
How can anyone rejoice in suffering?
ഈ കഷ്ടതയുടെ നടുവിൽ ഒരാൾക്ക് എങ്ങനെയാണ് സന്തോഷിക്കുവാൻ കഴിയുന്നത്?
Paul is suffering because of his faith in the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസം മൂലമാണ് പൗലോസ് കഷ്ടപ്പെടുന്നത്.
It was the fellowship of his suffering of his sufferings.
ക്രിസ്തുവിന്റെ കഷ്ടത്തുമായിട്ട് ഉള്ള ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം.
Colossians Philippians chapter 3 verse 10.
ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം.
That I may know him and the power of his resurrection and may share his sufferings becoming like him in his death.
അതിന്റെ 10-ാം വാക്യം അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടത്.
So like the early apostles Paul rejoiced that he was counted worthy to suffer shame for the name of Jesus.
ആദിമകാലത്തുണ്ടായിരുന്ന മറ്റ് അപ്പോസ്തലന്മാരെ പോലെ തന്നെ പൗലോസും ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ പങ്കുചേരുവാനായിട്ട് ലഭിച്ച അവസരത്തെ വിലപ്പെട്ടതായി താൻ എണ്ണി സന്തോഷിക്കുക.
In Acts chapter 5 verse 41
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 41-ാം വാക്യം ആദിമകാലത്തെ അപ്പോസ്തലന്മാരൊക്കെ എത്ര എങ്ങനെയാണ് കഷ്ടപ്പെട്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ വായിക്കുവാൻ.
They left the presence of the council rejoicing that they were counted worthy to suffer dishonor for the name.
തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി.
A Christian should never suffer as a thief or as an evil doer.
ഒരു ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കള്ളനായോ മറ്റു കുലവാദകൻ മറ്റെന്തെങ്കിലും പൈശാചിക പ്രവൃത്തികൾക്കോ വേണ്ടിയിട്ടല്ല കഷ്ടപ്പെടേണ്ടത്.
But it is an honor to suffer as a believer in Christ.
ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ എന്ന നിലയിലുള്ള കഷ്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബഹുമതിയാണ്.
1 Peter chapter 4
പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം
verse 15 and 16
15-16 വാക്യം.
But let none of you suffer as a murderer or a thief or an evil doer or as a meddler. Yet if anyone suffers as a Christian, let him not be ashamed, but let him glorify God in that name.
നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ട് അല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയേ വേണ്ടത്.
So there is a place for rightful suffering in the Christian life.
ക്രിസ്ത്യ ജീവിതത്തിൽ ശരിയായിട്ടുള്ള കഷ്ടതയ്ക്ക് ഒരു അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്.
There is a special blessing and there is a reward reserved for the faithful believer who suffers for the sake of the Lord Jesus Christ.
ക്രിസ്തുവിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന വിശ്വസ്തരായ വിശ്വാസികൾക്ക് വലിയൊരു അനുഗ്രഹം ദൈവം അവർക്കായി കരുതി വെച്ചിട്ടുണ്ട്.
Matthew chapter 5
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം
verses 10-12
10-12 വരെയുള്ള വാക്യം.
Blessed are those who are persecuted for righteousness sake, for theirs is the kingdom of heaven. Blessed are you when others revile you and persecute you and utter all kinds of evil against you falsely on my account. Rejoice and be glad, for your reward is great in heaven, for so they persecuted the prophets who were before you.
നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു.
സോ പോൾ വാസ് സഫറിങ് ബിക്കോസ് ഓഫ് ഹിസ് ഫെയ്ത്ത്.
പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പൗലോസ് കഷ്ടം അനുഭവിക്കുന്നത്.
But Paul had a second cause for rejoicing in his suffering.
പൗലോസ് കഷ്ടം അനുഭവിക്കുന്നതിനെക്കുറിച്ചുള്ള കാരണങ്ങളിൽ രണ്ടാമത് മറ്റൊരു കാര്യം പൗലോസ് പറയുന്നു.
Because he was suffering for the sake of the Gentiles.
എന്നാൽ ജാതികൾക്ക് വേണ്ടിയിട്ടാണ് താൻ കഷ്ടം അനുഭവിക്കുന്നത്.
He was chosen as an apostle to the Gentiles.
ജാതികൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പോസ്തലൻ എന്ന നിലയിലാണ് ദൈവം തന്നെ തിരഞ്ഞെടുത്തത്.
Ephesians 3 verse 1.
എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം.
For this reason I, Paul, a prisoner for Christ Jesus, on behalf of you Gentiles.
അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്നു.
Paul preached that the Gentiles who believed in the Lord Jesus Christ, they were in the same standing as Jews who believed in Jesus Christ.
പൗലോസിന്റെ പ്രസംഗം എന്ന് പറയുന്നത് ക്രിസ്തു വിശ്വാസികളായിട്ടുള്ള യഹൂദന്മാരുടെ അതേ സ്ഥാനം തന്നെയാണ് ജാതികളിൽ നിന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും ഉണ്ട് ഉള്ളത് എന്നാണ്.
Ephesians chapter 3
Ephesians 3-ാം അധ്യായം
verses 6-8
6-8 വരെയുള്ള വാക്യം.
This mystery is that the Gentiles are fellow heirs, members of the same body and partakers of the promise in Christ Jesus through the gospel. Of this gospel I was made a minister according to the gift of God's grace which was given me by the working of his power. To me, though I am the very least of all the saints, this grace was given to preach to the Gentiles the unsearchable riches of Christ.
അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിലും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിങ്കിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ പ്രസ്താവിപ്പാനുമായി എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു.
In fact, Paul was a prisoner in Rome because of his love for the Gentiles.
വാസ്തവത്തിൽ ജാതികളോടുള്ള തന്റെ സ്നേഹത്തിൻ പ്രതിയാണ് പൗലോസ് അപ്പോസ്തലൻ റോമിൽ തടവറയിലായിരിക്കുന്നത്.
Ephesians chapter 3 verse 13.
എഫേസ്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം.
So I ask you not to lose heart over what I am suffering for you, That means for Gentiles, which is your glory.
അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
He was arrested in Jerusalem on false charges.
യെരുശലേമിൽ വെച്ച് താൻ പിടിക്കപ്പെട്ടത് അവന്റെ മേലിൽ ഇല്ലാത്ത ആരോപണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
And then the Jews listened to his defense until he used the word Gentile.
അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള പൗലോസിന്റെ വാക്കുകളെ ജാതികൾ എന്ന് പറയുന്ന വാക്ക് തന്റെ വായിൽ നിന്ന് വരുന്നിടം വരെയും യഹൂദന്മാർ ശ്രദ്ധിച്ചിരുന്നു.
Acts 22.
അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം
verses 21-22
21-22 വാക്യം.
And he said to me, go for I will send you far away to the Gentiles. Up to this word they listened to him, then they raised their voices and said, away with such a fellow from the earth, for he should not be allowed to live.
21-ാം വാക്യം, അവൻ എന്നോട് നീ പോക, ഞാൻ നിന്നെ ദൂരത്തെ ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. ഈ വാക്കോളം അവർ അവനെ ചെവി കൊടുത്തു. പിന്നെ ഇങ്ങനത്തെവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളുക, അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു.
You see, verse 22, up to this word.
22-ാം വാക്യത്തിൽ ഈ വാക്കോളം.
It was that word Gentiles that infuriated them, these Jews, and drove them to ask for his execution.
ആ ഒരു വാക്കാണ് പൗലോസിന്റെ വായിൽ നിന്ന് പറഞ്ഞ ജാതികൾ എന്ന് പറയുന്ന വാക്കാണ് അവരോട് പൗലോസിനോട് ഇത്രമാത്രം സൗര്യമായിട്ട് അവർക്ക് പറയുവാനും അവരെ വിചാരണ ചെയ്യുവാനുമായിട്ട് അവരെ
താല്പര്യപ്പെടും.
അപ്പോസ്തല പ്രവൃത്തി 21-28 വരെയുള്ള വാക്ക് അധ്യായങ്ങളിൽ ഇതിനെ കുറിച്ചുള്ള പൂർണ്ണമായ
വിവരണമുണ്ട്.
പൗലോസ് ജാതികളുടെ
അപ്പോസ്തലനായിരുന്നു. Had every reason to love the apostle Paul and be thankful for his special ministry to them.
അതുകൊണ്ട് കൊലോസ്യ സഭയിൽ ഉണ്ടായിരുന്ന ജാതികളായിട്ടുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് പൗലോസിനോട് വളരെ സ്നേഹമുള്ളവരും തന്റെ ശുശ്രൂഷയ്ക്ക് നന്ദിയുള്ളവരും കടപ്പാടുള്ളവരുമായി.
But there was a third cause for Paul suffering. Paul is rejoicing in the suffering. There's a third cause for this. He was suffering for the sake of the body of Christ, the church.
പൗലോസിന്റെ കഷ്ടതയെ കുറിച്ച് താൻ പറയുന്നതിലെ മൂന്നാമത്തെ കാരണം പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ കഷ്ടം അനുഭവിക്കുന്നതിൽ സന്തോഷിക്കുന്നത്.
Colossians chapter 1 verse 24.
കൊലോസ്യരുടെ മൂന്നാമത്തെയും 24-ാം വാക്യം.
Now I rejoice in my sufferings for your sake, and in my flesh I am filling up what is lacking in Christ's afflictions. For the sake of his body, that is the church.
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു.
There was a time when Paul had persecuted the church.
പൗലോസിന്റെ ജീവിതത്തിൽ സഭയെ പീഡിപ്പിച്ചിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
He caused the church to suffer.
ആ നിലയിൽ സഭ കഷ്ടപ്പെടുവാനായിട്ട് കാരണക്കാരൻ പൗലോസ് ആയിരുന്നു.
But you see, now Paul is devoting his life to the care of the church.
എന്നാൽ ഇപ്പോൾ പൗലോസ് സഭയുടെ സംരക്ഷണത്തിന് വേണ്ടി തന്റെ ജീവിതം തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ഒരു മനുഷ്യനാണ്.
Paul did not ask like some believers ask, what can I get out of this church?
ചില വിശ്വാസികൾ ചോദിക്കുന്നത് പോലെ ഈ സഭയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു ചോദ്യമല്ല പൗലോസ് ചോദിച്ചത്.
Instead he asked, how much will God let me put into the church?
Nal sabhakku vendi enna thana deivam etra mathram adinu vendi aakkum ennulladana thante jodi.
That was his heartbeat. Now
ipo thante hrudaya spandanam aa vishayathilana.
How did this happen?
Enganeyanu sambhavichathu?
You see, the fact that Paul was a prisoner did not stop him from ministering to the church.
Paulos tadavarayil aayirunnu ennulladukonde sabhayodulla shushrushayku adinu tadasamayirunnilla.
Because the Lord Jesus Christ had now come into his life,
thante jeevathil Christu Yesu kadannu vannathu nimittam,
he knew what it means to have a relationship with God.
ദൈവത്തോടുള്ള കൂട്ടായ്മ എന്നുള്ളതിന് എന്താണ് എന്നുള്ളത് താൻ മനസ്സിലാക്കി.
Now let's go ahead and study how he rejoiced in suffering for the church.
സഭയ്ക്ക് വേണ്ടിയുള്ള തന്റെ കഷ്ടത്തിൽ എത്രമാത്രം സന്തോഷിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മുന്നോട്ട് പഠിക്കാം.
It is important to note that these sufferings had nothing to do with the sacrificial sufferings of Jesus Christ.
വളരെ പ്രധാനമായിട്ട് നാം ഇവിടെ കാണേണ്ടതായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പൗലോസ് കടന്നുപോകുന്നതായിട്ടുള്ള ഈ കഷ്ടതയ്ക്ക് ക്രൂശിൽ ക്രിസ്തുയേശു സഹിച്ച ത്യാഗപരമായിട്ടുള്ള കഷ്ടതയുമായിട്ട് ഒരു ബന്ധവുമില്ല.
Jesus Christ was the sinless lamb of God.
യേശു ക്രിസ്തു ദൈവത്തിന്റെ ഊനമില്ലാത്ത കുഞ്ഞാടാണ്.
He was the only one who could die on the cross for the sins of the world.
ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിക്കുവാൻ യോഗ്യനായിരുന്നവൻ അവൻ മാത്രമായിരുന്നു.
John 1:29.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം.
Next day he saw Jesus coming toward him and said, behold the lamb of God who takes away the sin of the world.
യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ 29 വാക്യം, പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
So what is Paul meaning in Colossians 1:24? The literal translation of that verse will be, Paul was filling up in his turn the leftover parts of Christ's sufferings.
കൊലോസ്യലേഖനം 1:24 വാക്യത്തിലൂടെ പൗലോസ് അവിടെ അർത്ഥമാക്കുന്നത് എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടിയുള്ളത് തന്റെ ശരീരത്തിൽ അവൻ തന്റെ കഷ്ടതയിലൂടെ പൂരിപ്പിക്കുന്നു എന്നാണ്.
In the King James version it says in Colossians 1:24, who now rejoice in my sufferings for you and fill up that which is behind of the afflictions of Christ in my flesh for his body's sake, which is the church.
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള അവന്റെ കഷ്ട ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു.
Now this word afflictions refers to the pressures of life, the persecutions that Paul endured.
പൗലോസ് നേരിടുന്നതായിട്ടുള്ള ഈ പീഡനങ്ങളുടെ അതായിട്ടുള്ള കഷ്ടത എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിലുള്ള സമ്മർദ്ദങ്ങളെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്.
He could add nothing to the sacrificial work of Jesus on the cross for the sins of the world. That only the Lord Jesus Christ could do.
ലോകത്തിനു വേണ്ടി ക്രൂശിൽ ക്രിസ്തുയേശു കടന്നുപോയതായിട്ടുള്ള കഷ്ടതയുമായിട്ട് പൗലോസിന് അതിനു വേണ്ടിയിട്ട് ഒന്നും അതിനോട് ചേർക്കുവാനായിട്ട് കഴിയുകയില്ല. അതിന് യേശുവിന് മാത്രമേ അതിന് സാധ്യമാകൂ.
In fact, this word in Colossians chapter 1 verse 24, this word afflictions, the word translated as afflictions, is never used in the New Testament for the sacrificial sufferings of Jesus Christ.
ഈ കൊലോസ്യലേഖനം 1:24 വാക്യത്തിലെ കഷ്ടങ്ങൾക്ക് വേണ്ടി മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിന്റെ ആ വിവർത്തനം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ മറ്റു ഈ വാക്ക് അതേ വാക്ക് തന്നെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നു.
The sacrificial sufferings of the Lord Jesus Christ are over.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ത്യാഗപൂർണമായിട്ടുള്ള കഷ്ടത അത് കഴിഞ്ഞു പോയതാണ്.
But his body in the church experiences suffering because of its stand for the faith.
എന്നാൽ തന്റെ ശരീരമാകുന്ന സഭ ഈ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നുപോകുന്നത് അവർ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്.
Then why is it called the sufferings of Christ?
എന്നാൽ എന്തുകൊണ്ടാണ് അത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്ന് പറയുന്നത്?
You see, Jesus Christ is the head of the church.
യേശുക്രിസ്തു ആണ് സഭയുടെ തല.
The head of the church in heaven feels the sufferings that his people on earth are enduring for the sake of their faith.
തന്റെ ശരീരമാകുന്ന സഭയിലെ സഭ എന്ന ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന ജനങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ കഷ്ടത അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലായിരിക്കുന്ന തന്റെ തലയാകുന്ന കർത്താവിന്റെ അത് അത് അനുഭവമാണ്.
When Saul was persecuting the church and the Lord Jesus Christ confronts him on the road to Damascus, in the book of Acts chapter 9 and verse 4, what happens? It says in Acts 9:4, and falling to the ground, he heard a voice saying to him, Saul, Saul, why are you persecuting me?
അപ്പോസ്തലപ്രവൃത്തി 9:4 വാക്യത്തില് പൗലോസിനെ കർത്താവ് സന്ധിക്കുമ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന്. ശൗല് വാസ്തവത്തിൽ സഭയാണ്
ഉപദ്രവിച്ചത്. What happened, what is happening is that he was actually striking the head of the church who is in heaven.
പൗലോസ് ശൗല് സഭയെ ഉപദ്രവിക്കുമ്പോൾ തന്നെ തന്റെ ശരീരമാകുന്ന സഭയെ ഉപദ്രവിക്കുമ്പോൾ വാസ്തവത്തിൽ സഭയ്ക്ക് തലയായിരിക്കുന്ന സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവിനെ തന്നെയാണ് ഉപദ്രവിച്ചിരുന്നത്.
You see, we are his body.
നാം അവന്റെ ശരീരമാണ്.
When we partake of the bread and wine,
നാം കർത്താവിന്റെ മേശയിൽ പങ്കുചേരുമ്പോൾ,
what are we saying?
എന്താണ് നാം പറയുന്നത്?
When he says, this is my body given for you, do this in remembrance of me, remembrance of me, this is my cup, take, drink. When we partake of the body and when we partake of the bread and wine, what we are actually saying is that we are united to him.
കർത്തൃമേശയുള്ള ബന്ധത്തിൽ നാം വായിക്കുന്ന വേദഭാഗത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇത് അനേകർക്ക് വേണ്ടി നൽകപ്പെട്ട എന്റെ ശരീരമാകുന്നുവെന്നും അനേകർക്ക് വേണ്ടി ചൊരിയപ്പെട്ട എന്റെ രക്തമാകുന്നു എന്ന് നാം വായിച്ച് അതിനോട് പങ്കുചേരുമ്പോൾ വാസ്തവത്തിൽ നാം അവനോട് ഏകോപിക്കുകയാണ്.
So there is this unity between the body of Christ on earth and the head who is the Lord Jesus Christ himself.
ഭൂമിയിലായിരിക്കുന്ന തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് സ്വർഗത്തിലായിരിക്കുന്ന തന്റെ തലയുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമാണ്.
So when the body is persecuted, the head also knows the pain.
തന്റെ ശരീരം പീഡനം അനുഭവിക്കുമ്പോൾ തലയ്ക്ക് അതിന്റെ വേദനയുണ്ട്.
When Saul is actually persecuting the church, he was striking the head of the church.
പൗലോസ് ഭൂമിയിലായിരുന്ന സഭയെ ഉപദ്രവിക്കുമ്പോൾ വാസ്തവത്തിൽ തലയുമാണ് ഉപദ്രവിച്ചിരുന്നത്.
Now Paul was taking his turn in sharing these afflictions.
പൗലോസ് ഈ കഷ്ടതയെ അതിന്റെ പങ്ക് വഹിക്കുവാനായിട്ട് തിരിഞ്ഞു.
And others also will follow in his train. They will also go through suffering afflictions for the sake of the gospel.
സുവിശേഷത്തിന് വേണ്ടി തന്നോടൊപ്പം ഉണ്ടായിരുന്നവരും ഈ കഷ്ടതയിൽ പങ്കുള്ളവരായിത്തീർന്നു.
But Paul did not complain.
എന്നാൽ ഇതിലൊന്നും പൗലോസിന് യാതൊരു പരിഭവവും ഉണ്ടായിരുന്നില്ല.
2 Corinthians chapter 1 verse 5.
കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യം.
For as we share abundantly in Christ's sufferings, so through Christ we share abundantly in comfort too.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു.
You see, this is what happens when you suffer for the sake of the gospel, when you suffer because of your faith in the Lord Jesus Christ. As you're going through that suffering, you also experience this special comfort.
സുവിശേഷത്തിനു വേണ്ടിയും നാം നിൽക്കുന്ന വിശ്വാസത്തിനു വേണ്ടിയും നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അതോടൊപ്പം തന്നെ കർത്താവിങ്കിലും നമുക്ക് അതിന് ആശ്വാസവും ലഭിക്കും.
Now as Paul explained why he was suffering, he tells us also about his responsibility.
തന്റെ കഷ്ടതയെ കുറിച്ച് പൗലോസ് വിശദീകരിക്കുമ്പോൾ തന്നെ തന്റെ ഉത്തരവാദിത്വങ്ങളും പൗലോസ് അതോടൊപ്പം പറയുന്നു.
He speaks about his responsibilities in Colossians chapter 1 verses 25 to 27.
കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് തന്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് പറയുന്നത്.
Of which I became a minister according to the stewardship from God that was given to me for you to make the word of God fully known. Remember, you read that word stewardship. According to the stewardship from God, Colossians 1.
നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ദൈവം നൽകി എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. മലയാളത്തിൽ അതിന് ഉദ്യോഗം.
According to the stewardship from God, in verse 26, the mystery hidden for ages and generations, but now revealed to saints. To them God chose to make known how great among the Gentiles are the riches of the glory of this mystery, which is Christ in you, the hope of glory.
അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ.
So now he's speaking about his responsibility.
ഇപ്പോൾ പൗലോസ് തന്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്.
If Paul compromised with the Jews and stopped ministering to the Gentiles, he would have been spared a great deal of suffering.
പൗലോസ് ഈ വിഷയത്തിൽ ഇപ്പോൾ യഹൂദന്മാരോട് പൊത്തൊരുപ്പെട്ട് ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നതിന് കുറവ് വരുത്തുകയായിരുന്നുണ്ടെങ്കിൽ തന്റെ കഷ്ടതയ്ക്ക് ഒത്തിരി കുറവ് വന്നേനെ.
But he could not abandon his calling.
എന്നാൽ തന്റെ വിളിയെ നിരസിച്ചു കളയുവാൻ പൗലോസ് തയ്യാറായില്ല.
How can he abandon his calling for personal safety and comfort?
തന്റെ വ്യക്തിപരമായിട്ടുള്ള സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് തന്റെ വിളിക്ക് എതിരായിട്ട് അങ്ങനെ നിൽക്കുവാൻ കഴിയും.
He had been a minister. He was made a minister by God.
അവൻ ദൈവത്താൽ തന്നെ തന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുന്നവനാണ്.
He had been given a stewardship.
അവൻ തന്റെ കാര്യവിചാരകത്വമാണ് അവനെ ഏൽപ്പിച്ചിരിക്കുന്നത്.
The King James version says dispensation. Colossians 1:25. Whereof I am made a minister according to the dispensation of God, which is given to me for you to fulfill the word of God.
നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായി.
That is his stewardship.
അതാണ് തന്റെ മേലുള്ള കാര്യവിചാരകത്വം.
1 Corinthians 4:2.
കൊരിന്ത്യർ എഴുതിയ നാലാം അധ്യായം 2 വാക്യം.
Moreover, it is required of stewards that they be found faithful.
ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്ര.
So it is not a matter, it's not a matter of choice. He was called to fulfill the ministry of the word of God.
തന്റെ മേലുള്ള ദൈവവചനം ശുശ്രൂഷിക്കുക എന്നുള്ള തന്നെ വിളിച്ചിരിക്കുന്നതിൽ അതിനൊരു തിരഞ്ഞെടുപ്പ് എന്ന് വേണ്ടിയിട്ട് തന്റെ മുമ്പിൽ ഒന്നുമില്ല.
That was the call of God upon his life.
തന്റെ ജീവിതത്തിൽ ദൈവത്താലുള്ള വിളിയുടെ ഉദ്ദേശം അതാണ്.
And he was not disobedient to that heavenly vision and heavenly call of God.
ദൈവത്താലുള്ള വിളിയിൽ തന്റെ സ്വർഗീയ ദർശനത്തിന് അവൻ ഒരിക്കലും തടസ്സം നിൽക്കുകയില്ല.
Colossians 1:25-27.
കൊലോസ്യ ലേഖനം 1:25-27 വരെയുള്ള വാക്യം.
Of which I became a minister according to the stewardship from God that was given to me for you to make the word of God fully known.
അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്
തന്നെ.
നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗ പ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടത്.
To fulfill the word of God. Paul is saying, I must preach the word fully and not compromise any truth.
സത്യത്തോട് ഒരു ധാരണയ്ക്കും ആകാതെ ദൈവവചനം അതിനെ പൂർണ്ണമായിട്ട് തന്നെ പ്രസംഗിക്കുവാനായിട്ടാണ് ഞാൻ ആയിരിക്കുന്നത്.
I am commissioned by God's word and I must be faithful to the discharge of my office.
ദൈവത്തിന്റെ വചനത്തോട് വചനത്തിന്റെ പോഷണത്തിനായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടവനായതുകൊണ്ട് എന്റെ ഔദ്യോഗിക കർത്തവ്യത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം.
Paul's special message regarding the Gentiles had to do with what he called the mystery.
തന്റെ പ്രത്യേകമായിട്ട് ജാതികളോടുള്ള തന്റെ സന്ദേശം എന്ന് പറയുന്നത് തന്റെ വിളിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വലിയ മർമ്മമാണ് എന്ന് പറയുന്നു.
To us today a mystery is something eerie and perhaps frightening, but this is not the way the word was defined in Paul's day.
നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മർമ്മം എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ മർമ്മം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു വികാരം ഉണ്ടാകുന്ന തരത്തിലുള്ള, എന്നാൽ പൗലോസിന്റെ കാലഘട്ടത്തിൽ അത് അങ്ങനെയല്ലായിരുന്നു.
The false teachers used this word to describe the inner secrets of their religions.
ഗുരുപദേശകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ട് അതിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളെയാണ് അവർ ആ വാക്കിനാൽ
ഉപയോഗിച്ചത്. But what is the biblical meaning of the word mystery?
എന്നാൽ മർമ്മം എന്നുള്ളതിനെ കുറിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള അർത്ഥം എന്താണ്?
A mystery is a sacred secret hidden in the past and now revealed by the Holy Spirit.
മർമ്മം എന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ള ഒരു വിശുദ്ധമായ കാര്യമാണ്. അത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നത് ഇപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതാണ്.
Ephesians chapter 3 verses 2 to 6.
എഫേസ്യ ലേഖനം 3:2 മുതൽ 6 വരെ.
Assuming that you have heard of the stewardship of God's grace that was given to me for you, how the mystery was made known to me by revelation, as I have written briefly. When you read this, you can perceive my insight into the mystery of Christ, which is not made known to the sons of men in other generations, as it has now been revealed to his holy apostles and prophets by the Spirit. This mystery is that the Gentiles are fellow heirs, members of the same body, and partakers of the promise in Christ Jesus through the gospel.
എഫേസ്യ ലേഖനം 3:2-6 വരെയുള്ള വാക്യങ്ങൾ: നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ.
Now when you look at the Old Testament, you see God calling the nation of Israel to be his people.
പഴയ നിയമം നാം പരിശോധിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ രാഷ്ട്രത്തെ വിളിക്കുന്നത് തന്റെ ജനം എന്നാണ്.
He gave them his law.
ദൈവം തന്റെ ന്യായപ്രമാണം അവർക്ക് നൽകി.
That included the priesthood and the sacrifices.
അത് പൗരോഹിത്യവും യാഗങ്ങളും ഒക്കെയും ഉൾപ്പെടുന്നതാണ്.
Then he gave them a wonderful land.
അവർക്ക് മനോഹരമായിട്ടുള്ള ദേശം നൽകി.
And he promised them a king who would one day establish a glorious kingdom and fulfill the many promises made to Abraham and David.
പിന്നീടുള്ള തന്റെ ദൈവത്തിന്റെ അവരോടുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് അബ്രഹാമിൽ നിന്നും അബ്രഹാമിനും ദാവീദിനും നൽകിയ വാഗ്ദത്ത പ്രകാരം അവരുടെ നടുവിൽ നിന്നും തന്റേതായിട്ട് രാജാവിനെ എഴുന്നേൽപ്പിച്ച് തന്റേതായിട്ടുള്ള രാജ്യത്വം അവിടെ സ്ഥാപിക്കും എന്നാണ്.
Now when you look at the Old Testament, you will find the Old Testament prophets wrote about a Messiah.
പഴയ നിയമം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് പഴയ നിയമ പ്രവാചകന്മാരൊക്കെ ഈ മശിഹായെ കുറിച്ച് എഴുതിയിരുന്നു.
And it is said that this Messiah would suffer. It is also said the Messiah will reign.
കടന്നു വരുന്ന മശിഹ കഷ്ടം അനുഭവിക്കണമെന്നും മശിഹ എന്നേക്കും വാഴണം എന്നുള്ള കാര്യത്തെയും കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
But the Jews could not explain this contradiction. It's like a seeming contradiction. A Messiah who suffers. And then rains. Concerning this salvation, the prophets who prophesied about the grace that was to be yours searched and inquired carefully, inquiring what person or time the Spirit of Christ in them was indicating when he predicted the sufferings of Christ and the subsequent glories. It was revealed to them that they were serving not themselves but you in the things that have now been announced to you through those who preach the good news to you by the Holy Spirit sent from heaven, things into which angels long to look.
നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ ഉള്ളതെന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു.
Look at that verse 11. He predicted the sufferings of Christ and the subsequent glories.
11th വാക്യം അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച്.
Now they did not understand that the Messiah first had to suffer before he could enter into glory.
തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് മശിഹ കഷ്ടം അനുഭവിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല.
Even after Jesus rose again from the dead, Jesus had to explain these things to the disciples.
കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നതിനു ശേഷവും തന്റെ ശിഷ്യന്മാരോട് ഈ കാര്യത്തെ കുറിച്ച് യേശു വിശദീകരിച്ചു.
He explained this to them before he suffered and also after the resurrection.
താൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പും അതിനെക്കുറിച്ച് വിശദീകരിച്ചു, പിന്നീട് പുനരുത്ഥാനത്തിന് ശേഷവും അതിനെക്കുറിച്ച് അറിയിച്ചു.
Look at Luke chapter 9 verse 22.
ലൂക്കോസിന്റെ സുവിശേഷം 9th അധ്യായം 22nd വാക്യം.
He tells them in advance that he has to suffer.
മുൻകൂട്ടി തന്നെ താൻ കഷ്ടം അനുഭവിക്കണം എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്.
Saying Luke 9:22, saying the son of man must suffer many things and be rejected of the elders and chief priests and scribes and be slain and be raised the third day.
മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു.
Then after his resurrection, Jesus, you find him speaking to two disciples on the road to Emmaus.
തന്റെ പുനരുത്ഥാനത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം എമ്മവോസിലുള്ള യാത്രാമധ്യേ രണ്ട് ശിഷ്യന്മാരോട് താൻ യേശു സംസാരിച്ചു.
And also he met with the disciples many times in his resurrected body. 40 days before he ascended to heaven, he met with the disciples.
അവൻ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ തന്റെ ശിഷ്യന്മാരോടൊക്കെ പല പ്രാവശ്യം പ്രത്യക്ഷനായി അവരോട് സംസാരിച്ചു.
And during all of that time he was teaching them why he had to suffer and that he would be raised again from the dead. And he's speaking about suffering, he's speaking about glory.
അപ്പോഴൊക്കെയും എന്തുകൊണ്ടാണ് താൻ കഷ്ടം അനുഭവിക്കേണ്ടതെന്നും പിന്നീട് ഉയർത്തെഴുന്നേൽക്കേണ്ടതെന്നും ആ സമയത്തൊക്കെയും സംസാരിച്ചത് തന്റെ ഈ കഷ്ടത്തെ കുറിച്ചും പുനരുത്ഥാനത്തെ കുറിച്ചുമായിരുന്നു.
Let's look at on the road to Emmaus, Luke explains to us what Jesus told these two disciples.
അല്ലോ എമ്മവോസിലുള്ള യാത്രയിൽ എന്താണ് യേശു രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 24th അധ്യായത്തിൽ അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു.
In Luke 9 it is before the cross.
ലൂക്കോസിന്റെ സുവിശേഷം 9th അധ്യായത്തിൽ താൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള കാര്യമാണ്.
In Luke 24 on the road to Emmaus it is after the resurrection.
ലൂക്കോസിന്റെ സുവിശേഷം 24th അധ്യായത്തിൽ തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള കാര്യമാണ്.
Luke 24 verses 24 to 27.
ലൂക്കോസിന്റെ സുവിശേഷം 24th അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ.
Some of those who were with us went to the tomb and found these two disciples on the road to Emmaus. They're telling Jesus. They don't know it is Jesus who's along with them. And they're saying these things. Some of those who were with us went to the tomb and found it just as the woman had said, but him they did not see. And he said to them, now this is Jesus speaking, verse 25, O foolish ones and slow of heart to believe all that the prophets have spoken. Was it not necessary that the Christ should suffer these things and enter into his glory?
ഈ വാക്യങ്ങൾ എമ്മവോസിലേക്ക് കടന്നു പോകുന്ന രണ്ട് ശിഷ്യന്മാർ അവരോടൊപ്പം ആയിരുന്ന യേശുവിനെ യേശുവാകുന്നു എന്ന് തിരിച്ചറിയാതെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. 24 വാക്യം, ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. എന്നാൽ യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു.
In verse 27 you find, and beginning with Moses and all the prophets, he interpreted to them in all the scriptures, that is the Old Testament. Not by then, New Testament hadn't come into existence. So, and beginning with Moses and all the prophets, he interpreted to them in all the scriptures the things concerning himself.
അതിലെ 27 വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ കാലഘട്ടത്തിൽ പുതിയ നിയമം ആയിരുന്നില്ല, പഴയ നിയമത്തിൽ നിന്നും മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു.
Jesus Christ came to the earth.
കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയുടെ വരപ്പിലേക്ക് കടന്നു വന്നു.
He was rejected by his own Jewish people.
തന്റെ സ്വന്തക്കാരായ യഹൂദന്മാരാൽ അവൻ നിരസിക്കപ്പെട്ടു.
And he was crucified.
അവൻ ക്രൂശിതനായി തീർന്നു.
He arose again and he returned to heaven.
അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി.
Now did this mean that God's promised kingdom for Israel was now abandoned?
അതിന്റെ അർത്ഥം ഇസ്രായേലിന് ദൈവം നൽകിയ ആ രാജ്യത്തെ തള്ളിക്കളഞ്ഞു എന്നാണോ?
No.
അല്ല.
Because God had initiated a new program.
എന്നാൽ എന്തെന്നാൽ ദൈവം തന്റെ മുൻകൈയെടുത്ത ഒരു പുതിയ പദ്ധതിയാണ്.
What is that program?
എന്താണ് ആ പദ്ധതി?
That is what is called his mystery.
അതാണ് തന്റെ മർമ്മം എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്.
Now you can search the whole of the Old Testament, you won't find the word church mentioned in the Old Testament.
പഴയ നിയമം നാം മുഴുവനായി നാം പരിശോധിച്ചാൽ സഭ എന്ന വാക്കിനെ നമുക്ക് കാണുവാൻ
കഴിയും. So this mystery was hidden. It was not explained by the Old Testament prophets.
ഈ മർമ്മം എന്ന് പറഞ്ഞത് മറഞ്ഞു കിടന്നതാണ്. പഴയ നിയമ പ്രവാചകന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നില്ല.
What is this?
എന്താണ്?
The mystery is that today God is uniting Jews and Gentiles in the church.
ആ മർമ്മം എന്ന് പറയുന്നത് ഇന്ന് യഹൂദനെയും യവനനെയും സഭയിൽ ദൈവം ഒന്നിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
The mystery is the church.
മർമ്മം എന്ന് പറയുന്നത് സഭയാണ്.
Why was it kept a mystery?
എന്തുകൊണ്ടാണ് അതൊരു മർമ്മമായി വെച്ചിരുന്നത്?
You see, Satan knew that Jesus would come, that he would die on the cross, that he would rise again from the dead.
സാത്താനെ സംബന്ധിച്ചോളം യേശുക്രിസ്തു വരുമെന്നും അവൻ ക്രൂശുമരണം പ്രാപിക്കുമെന്നും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാം അറിയാമായിരുന്നു.
But he knew nothing about the church.
എന്നാൽ പിശാചിന്റെ സഭയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല.
That was kept a mystery.
അതൊരു മർമ്മമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു.
If Satan knew what was going to happen with regard to the church, that the principalities and powers in the heavenly realms, if he knew what is going to happen to them because of what the church is going to do on earth, then Satan would have changed his strategy.
ഈ കാര്യത്തെ കുറിച്ച് പിശാച് മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ, സഭയെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ഈ പദ്ധതിക്കൊക്കെ സാത്താൻ അതിന് ഇടം
പോലിട്ട്.
അതുകൊണ്ടാണ് അതിന് അതൊരു മർമ്മമായിട്ട് വെച്ചിരുന്നത്.
Jesus Christ is building his church.
യേശു ക്രിസ്തു തന്റെ സഭയെ പണിയുന്നവനാണ്.
Ephesians 2.
എഫേസ്യരുടെ 2
verses 14 to 18.
14 മുതൽ 18 വരെയുള്ള വാക്യം.
For he himself is our peace, who has made us both one and has broken down in his flesh the dividing wall of hostility as between Jew and Gentile. That's broken, that wall is broken. By abolishing the law of commandments expressed in ordinances, that he might create in himself one new man in place of the two, so making peace, and might reconcile us both to God, Jew and Gentile, both to God, in one body, through the cross, thereby killing the hostility. And he came and preached peace to you who were far off, and peace to those who were near. Far off is Gentiles, those who are near is the Jews. Verse 18, for through him we both have access in one spirit to the Father. Both Jew and Gentile, who are born again Christians, believers, who are the church, they have access to the Father through the Holy Spirit.
എഫേസ്യ ലേഖനം 2:14-18 വരെയുള്ള വാക്യങ്ങൾ, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും, അതായത് യഹൂദനെയും യവനനെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും യഹൂദനെയും യവനനെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോടെ നിരപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്.
Remember when we studied Ephesians, we saw this.
എഫെസ്യ ലേഖനം പഠിച്ചപ്പോൾ നാം ഈ ഭാഗം കണ്ടതാണ്.
The manifold wisdom of God is being made known to the principalities and powers in the heavenly places.
ദൈവത്തിന്റെ മറഞ്ഞിരുന്നതായിട്ടുള്ള ഈ മർമ്മമൊക്കെയും വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുമ്പിൽ ദൈവം വെളിപ്പെടുത്തി.
Jesus Christ is building his church which comprises of saved Jews and Gentiles.
രക്ഷിക്കപ്പെട്ട യഹൂദന്മാരും ജാതികളുമായാലും കർത്താവായ യേശുക്രിസ്തു തന്റെ സഭയെ പണിയുകയാണ്.
And he dwells in each individual believer and in his body the church.
ഓരോ വിശ്വാസികളായ വ്യക്തിയിലും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ സഭയിലും അവൻ വസിക്കുന്നു.
Through the Holy Spirit.
തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ.
Ephesians 2:22.
എഫേസ്യ ലേഖനം 2:22 വാക്യം.
In him you also are being built together into a dwelling place for God by the Spirit.
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു.
So when the church is completed, then Jesus Christ will return and he will take his people, Jew and Gentile who believed in him, he will take us to heaven.
സഭയുടേതായിട്ടുള്ള പൂർത്തീകരണം ആകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്ന് തന്റെ ജനമാകുന്ന യഹൂദനെയും യവനനെയും എല്ലാം തന്റെ സന്നിധിയിലേക്ക്
ചേർക്കും.
ഒന്നാം ലേഖനം 4:13-18 വരെയുള്ള വാക്യം.
But we do not want you to be uninformed, brothers, about those who are asleep, that you may not grieve as others do who have no hope. For since we believe that Jesus died and rose again, even so, through Jesus Christ, God will bring with him those who have fallen asleep. For this we declare to you, by a word from the Lord, that we who are alive, who are left until the coming of the Lord, will not precede those who have fallen asleep. For the Lord himself will descend from heaven with a cry of command, with the voice of an archangel, and with the sound of the trumpet of God, and the dead in Christ will rise first. Then we who are alive, who are left, will be caught up together with them in the clouds to meet the Lord in the air, and so we will always be with the Lord. Therefore, encourage one another with these words.
സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളി.
Now after this, what will happen? After the church is taken up, after the church is raptured, what will happen?
സഭയുടെ ഉത്ഭാവനത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്?
God will again deal with Israel as a nation and he will establish the promised kingdom for Israel.
പിന്നെയും ദൈവം ഇസ്രായേൽ രാഷ്ട്രത്തോട് ഇടപെടുകയും വാഗ്ദത്തം ചെയ്ത രാജ്യത്വം രാജ്യം അവരുടെ ഇടയിൽ കൊണ്ടുവരികയും
ചെയ്യും. Acts chapter 15. Acts chapter 15. James explains this.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15 അധ്യായത്തിൽ യാക്കോബ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു.
Acts 15 verses 12 to 17.
അപ്പോസ്തല പ്രവൃത്തി 15:12-17 വരെയുള്ള വാക്യം.
Because you see, now the Paul and Barnabas had gone out to the Gentile world and they preached the gospel and the church was being established. And there is this big confusion. They must also be circumcised, the Jewish believers are saying. So in Acts chapter 15, there was this council. And in that council meeting, James explains. Acts 15, verse 12 to 17. Now all the assembly fell silent. And they listened to Barnabas and Paul as they related what signs and wonders God had done through them among the Gentiles. Not among the Jews, among the Gentiles. After they finished speaking, James replied, "Brothers, listen to me. Simeon has related how God first visited the Gentiles to take from them a people for his name. That happened in Acts chapter 10, remember, household of Cornelius. Then verse 15, James says, and with this the words of the prophets agree, just as it is written, verse 16, after this I will return, and I will rebuild the tent of David that has fallen. I will rebuild its ruins, and I will restore it.
പൗലോസും ബർണബാസും ജാതികളുടെ ഇടയിൽ സുവിശേഷീകരണം നടത്തിയപ്പോൾ ജാതികളുടെ ഇടയിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവരെ കുറിച്ച് അപ്പോൾ യഹൂദന്മാരായവർ അവർ ക്രിസ്ത്യാനികളാകുന്നതിന് മുമ്പ് അവർ യഹൂദനാകണം എന്നുള്ള ഒരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് അതിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ യാക്കോബ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രസംഗിച്ചതായിട്ടുള്ള വാക്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളി. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
പതിനാറാം
വാക്യം, അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും.
സോ ഗോഡ് വിൽ അഗൈൻ ഡീൽ വിത്ത് ഇസ്രായേൽ ആസ് എ നേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ് ദ പ്രോമിസ്ഡ് കിംഗ്ഡം ആഫ്റ്റർ ദ ചർച്ച് ഈസ് റാപ്ചർഡ്.
സഭയുടെ ഉത്പ്രാവണത്തിന് ശേഷം ദൈവം പിന്നെയും ഇസ്രായേൽ രാഷ്ട്രത്തോട് ഇടപെട്ട് വാഗ്ദത്തം ചെയ്ത ആ രാജ്യം അവരുടെ നടുവിൽ ആകും.
ഓൾറെഡി ദ ഗ്രൗണ്ട് ഈസ് ബീയിംഗ് പ്രിപ്പയർഡ്.
അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ തന്നെ നടത്തുകയാണ്.
ഇമാജിൻ വാട്ട് ദിസ് മെസ്സേജ് മെന്റ് ടു ദ ജെന്റൈൽസ്.
ജാതികളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദേശം എന്താണ് അർത്ഥമാക്കുന്നത്?
റിമെമ്പർ, ദേ വർ നോ ലോങ്ങർ, once they come into the body of Christ, they were no longer excluded from the glory and riches of God's grace.
Orikkal avar vishwasathilekku vannu kaniyal devathindeyathayittulla devathinte sagala samruddhiyudekkum avar ohrikaraagunnu ennulladan.
During the Old Testament dispensation, a Gentile had to become a Jewish proselyte in order to share in the blessings of Israel.
പഴയ നിയമ വ്യവസ്ഥ അനുസരിച്ച് ജാതികളായവർ ദൈവിക അനുമതി ഇസ്രായേലിൽ നിന്നുള്ള ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അവർ യഹൂദന്മാരായി തീരണം എന്നുള്ളതായിരുന്നു പ്രമാണം.
But in the new dispensation, Jews and Gentiles alike are saved by faith in Jesus Christ.
എന്നാൽ പുതിയ നിയമ വ്യവസ്ഥ അനുസരിച്ച് യഹൂദനും യവനനും എല്ലാം കർത്താവായ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലാകുന്നു രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതിനാൽ എല്ലാവർക്കും ഒരുപോലെയാണ്.
So Paul says in Romans chapter 10,
റോമാലേഖനം 10 അധ്യായത്തിൽ പൗലോസ്
verses 12 to 13,
12-13 വാക്യങ്ങൾ,
for there is no distinction between Jew and Greek, that is Jew and Gentile, for the same Lord is Lord of all, bestowing his riches on all who call on him, for everyone who calls on the name of the Lord will be saved.
യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ.
Now do you know why the Jewish false teachers opposed Paul in Colossae? Because Paul dared to say there is no difference.
ഇപ്പോൾ നമുക്ക് മനസ്സിലാകും കൊലോസിയയിലെ എന്തുകൊണ്ടാണ് ദുരുപദേശകന്മാർ പൗലോസിനോട് ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചത്. എന്തുകൊണ്ടാൽ പൗലോസ് ഒരു വ്യത്യാസവുമില്ല എന്ന് പറയുവാൻ ധൈര്യപ്പെട്ടു.
Now we who have grown up in somewhat Christian surroundings, we have a tendency to take all of this for granted.
ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജീവിച്ചും വളർന്നു വന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ വളരെ ലഘുവായിട്ടായിരിക്കാം ഒരുപക്ഷെ കണക്കാക്കുക.
But think of the excitement this message must have generated in a church composed of new believers who had no Christian or Jewish background. They were Gentiles.
ജാതികളായിരുന്നതിനാൽ യഹൂദമായ യഹൂദ പാരമ്പര്യമോ ക്രിസ്തീയ പാരമ്പര്യമോ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതായിട്ടുള്ള കൊലോസിയയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രമാത്രം സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്.
This was so precious to them.
അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വിലപ്പെട്ടതായിട്ടുള്ള കാര്യമാണ്.
Because once they were outside the covenants of God.
എന്തുകൊണ്ടെന്നാൽ ഒരിക്കൽ അവർ ദൈവത്തിന്റെ ഉടമ്പടിക്ക് വെളിയിലായിരുന്നു.
But now they were members of his family.
എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ ഭവനക്കാരായി തീർന്നു.
Once they were living in ignorance and in death.
അവർ ഒരിക്കൽ അജ്ഞതയിലും മരണത്തിലുമായിരുന്നു.
Separated from God.
ദൈവത്തിൽ നിന്ന് അവർ അന്യപ്പെട്ടവരായിരുന്നു.
But now they are alive and sharing in the riches of God's wisdom with the Lord Jesus Christ.
എന്നാൽ ഇന്ന് അവർ ജീവിക്കുന്നവരും ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങൾക്കും അവർക്ക് ഓഹരിക്കാരുമാകും.
Once they had no hope.
അവർ ഒരിക്കൽ പ്രത്യാശയില്ലാത്തവരായിരുന്നു.
But now they had the glorious hope because Jesus Christ now lived within them in the person of the Holy Spirit.
ഒരിക്കൽ അവർ പ്രത്യാശയില്ലാത്തവരും എന്നാൽ ഇപ്പോൾ ക്രിസ്തു ആത്മാവിനാൽ അവർ ജീവിക്കുന്നു എന്നുള്ളതിനാൽ അവർ പ്രത്യാശയുള്ളവരുമായി തീർന്നു.
They had a foretaste of heaven in their lives.
അവരുടെ ജീവിതത്തിൽ സ്വർഗത്തെ കുറിച്ചൊരു വലിയ ദർശനം അവർക്ക് ഉണ്ടായിരിക്കും.
In their life they already had a foretaste of heaven.
അവർക്ക്
blessed assurance, Jesus is mine. Oh, what a foretaste of glory divine.
ക്രിസ്തു അവർക്ക് എത്ര വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു അവസ്ഥ അവകാശമായിരിക്കും
അവരുടെ ഉള്ളില്. foretaste of glory. What is glory?
Mahatvathinte
mahatvathinte oru they had a foretaste.
Aa mahatvathinte oru ulkaalcha
aa hrudayathil undu endond yesu christu avare jeevithil undayirunnu
yesu christu avare jeevithilekku vannadukonde aa mahatvathe kurichu oru ulkaalcha avarku praapikkuvan
kayi. Once they had no hope, but now they have this glorious hope.
Orikkal avar prathyasha illathavarayirunnu ennal ippol avarku ee mahatvathinte prathyasha undayirikkunnu.
It would be good for us today to recapture our first love that we had when we came to the Lord Jesus Christ.
Namme sambandhichathollam nam Christuvengilekku vannathulla aadya naalukalilulla aa aadya snehathe kurichu ippol onnu chindikkunnathu nannayi.
In the book of Revelation chapter 2 verses 4 to 5
velippadu pusthakam randam adhyayam adde 4 5 vakyangal
the Lord is speaking to the church.
Sabhayode kartavu arli cheyyunnathu ingeneya.
This is what he says, but I have this against you, that you abandoned the love you had at first. Remember therefore from where you have fallen, repent and do the works you did at first. If not, I'll come to you and remove your lampstand from its place unless you repent.
എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും.
We need to remind ourselves not to take for granted the glorious riches that we have in Jesus Christ our Lord, because he dwells in us by his spirit and in his body the church.
Christuveshu thante aalmaavinal nammilum sabhayilum vasikkunnu ennulladinal avanulla sagala mahatvathinte anugrahangalkkum naam ohorikkaraagunnu ennulladu naam pinneyum orkkendathaan.
So we bow our heads in prayer.
Namukku prarthanaikkaya nammude thalaiyavanam.